Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണ് ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13-23 വരെ വാക്യങ്ങൾ. കൂദോസീതോസ് കാലം, ആരാധനക്രമ വത്സരാരംഭം.
യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകരിലൊരുവൻ എന്നും പറയുന്നു. അവനവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേലെൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ തൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത് എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു.
ഭാരതത്തിൻ്റെ അറിയപ്പെട്ട അന്വേഷണാത്മക പത്രപ്രവർത്തകയും ഗ്രന്ഥകർത്താവുമാണല്ലോ അനിത പ്രതാപ്. ദി ഐലൻഡ് ഓഫ് ബ്ലഡ്, രക്തദ്വീപ് എന്ന അനിതയുടെ കൃതി ലോകപ്രസിദ്ധമാണ്. ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നടന്ന യുദ്ധം, വംശീയ കലാപം എന്നിവയുടെ കഥകൾ വളരെ പച്ചയായി വെളിപ്പെടുത്തുന്ന അനിതയുടെ ഗ്രന്ഥമാണത്. ശ്രീലങ്കയിലെ പുലിമടയിൽ ചെന്ന് അന്നത്തെ LTT നേതാവ് പ്രഭാകരനുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള അനിത അവയുടെ റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താലിബാൻ ഭീകര ശൃംഖലയുടെ കണ്ണുവെട്ടിച്ച് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ ജനതയുടെ ദയനീയ അവസ്ഥ കണ്ടെത്തി അത് പഠിച്ച് ആദ്യമായിട്ടത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതും അനിതയാണ്. തന്നെ ലോകപ്രശസ്തിയാക്കിയ ഗ്രന്ഥത്തിൻ്റെ സമർപ്പണം ടു മൈ സുബിൻ, എൻ്റെ സുബിന് എന്ന് മാത്രമാണ്. മാനത്തോളമെത്താൻ തുണച്ച സുബിന് എൻ്റെ ഈ വിജയം സമർപ്പിക്കുന്നു. ഞാൻ പറന്നുയർന്ന ചിറകുകളുടെ പിന്നിൽ വീശിയ കാറ്റ് നീയാണ്. ജീവിത സമർപ്പണത്തിന് തനിക്ക് പ്രചോദനമായത് തൻ്റെ മകനായിരുന്നെന്ന് അനിത വ്യക്തമാക്കുന്നു. ആകാശം വരെ ഉയർന്ന നസ്രത്തിലെ മറിയത്തിൻ്റെ ചിറകുകളിൽ വീശിയ കാറ്റ് ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ ആകാശം തൊടാൻ പത്രോസിന് സാധിച്ചത് പിതാവ് നൽകിയ വെളിപാടിൻ്റെ ചിറകുകൾ കൊണ്ടാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗവും വ്യക്തമാക്കുന്നു. ആരാധനക്രമ വത്സരാരംഭത്തിൽ വെളിപാടിൻ്റെ ചിറകിലേറി ക്രിസ്തു ദൈവപുത്രനായ ലോകരക്ഷകനാണെന്ന് പ്രഖ്യാപിച്ച പത്രോസ്ലിഹായുടെ വിശ്വാസത്തിൻ്റെ വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ വചന സമീക്ഷ. മാംസരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗീയ പിതാവാണ് എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്നും പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സ്രോതസ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹെർമോൺ എന്ന മലയുടെ അടിവാരത്തുള്ള പട്ടണമാണ് കേസറിയ ഫിലിപ്പി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സീസർ ചക്രവർത്തിയുടെ സ്മരണാർത്ഥം ജുദിയായുടെ ഗവർണറായിരുന്ന ഹെറോദ് ഫിലിപ്പ് പണി കഴിപ്പിച്ചതാണത്. അവിടെ വെച്ചാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടിങ്ങനെ ചോദിച്ചത്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പസ്തോല പ്രമുഖനായ പത്രോസാണ് മറുപടി പറഞ്ഞത്, കർത്താവേ, അങ്ങ് ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് അങ്ങ് എന്ന്. ക്രിസ്തു തന്നെ തന്നെ ആവിഷ്കരിക്കാൻ ഉപയോഗിച്ച ശീർഷകമാണ് മനുഷ്യപുത്രൻ എന്നത്. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നു തന്നെയാണ്. ഭൂമിയിലെ ഓരോ വ്യക്തിയും സജീവ ദൈവത്തിൻ്റെ പുത്രരാകാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് എന്ന ആശയം ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. മിശിഹ അഥവാ ക്രിസ്തു എന്ന ശീർഷകത്തിന് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. നാം മനുഷ്യമക്കളാണെന്നും ഒപ്പം ദൈവത്തിൻ്റെ പ്രതിച്ഛായ ഉള്ളവരാണെന്നുമുള്ള അവബോധം അനുദിന ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണ്. ഈ ബോധത്തിൽ നാം ജീവിക്കുവാനും വളരുവാനും നമ്മുടെ സഹോദരങ്ങളെ കാണുവാനും എന്നും നമുക്ക് സാധിക്കണം. ഹോസിയ പ്രവാചകന്റെ വാക്കുകളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നത് വിശ്വസ്തത കൈവെടിയാത്ത തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നാണ്. ഇതര മതങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും വിശ്വസ്തതയുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിന് ദൈവം നൽകിയത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ട് പുതിയ ഇസ്രായേലായ സഭയുടെ നവീകരണം സാക്ഷാത്കരിക്കാൻ കൂദോസിതോസ് കാലം, അതായത് ആരാധനക്രമവത്സര സമാരംഭത്തിൻ്റെ ഈ ഊഷ്മളത നമ്മെ സഹായിക്കേണ്ടതാണ്. സുവിശേഷ മൂല്യങ്ങളിൽ, വിശ്വാസമൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുവാനും വളരുവാനും ഈ ദിനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നാം ഓരോരുത്തരും സ്വയം നവീകരിക്കപ്പെടുമ്പോഴാണ് സഭയുടെ വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം സംഭവിക്കുന്നത്. നവസുവിശേഷവത്കരണം എന്നതുകൊണ്ട് ആഗോളസഭ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ വ്യക്തിജീവിതത്തിൽ നവീകരണം നടക്കുന്നത് ദൈവത്തോട് മനുഷ്യൻ വിശ്വസ്തത പുലർത്തുമ്പോഴാണ്. മൂന്ന് പ്രസ്താവങ്ങളിലൂടെയാണ് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഉൾക്കാമ്പ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തത് കാണാം. ശിമയോനെ, നീ ഭാഗ്യവാൻ, കാരണം സ്വർഗസ്ഥനായ പിതാവാണ് ഇതെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നത്. രണ്ടാമതായിട്ട്, ഞാൻ പറയുന്നു, നിന്നിലൂടെ ഞാൻ സഭയെ പണുതുയർത്തും എന്ന്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരുന്നു പത്രോസേ. എന്നിങ്ങനെയുള്ള മൂന്ന് ക്രിസ്തുവിൻ്റെ പ്രസ്താവങ്ങളാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ആധാരം. ക്രിസ്തുവിൻ്റെ ദൈവീകതയുടെ രഹസ്യവും അതിനെക്കുറിച്ചുള്ള അറിവും ദൈവം തരുന്ന വെളിവാണ്, മാനുഷികമല്ല. ഉന്നതത്തിൽ നിന്നും ആന്തരികമായി വെളിപ്പെട്ട് കിട്ടിയതാണത്. ആത്മീയമായ ദൈവത്തോട് ഉൾച്ചേർന്നിരിക്കുന്നവർക്കാണ് അവിടുത്തെ മുദ്രകൾ ഭൂമിയിൽ വെളിപ്പെട്ട് കിട്ടുന്നത് എന്നോർക്കണം. ദൈവത്തിൻ്റെ വെളിപാടുകൾക്കായി കാതോർത്തിരിക്കേണ്ടവരാണ് സഭാമക്കൾ, ക്രൈസ്തവ മക്കൾ. പത്രോസേ, നീ പാറയാകുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാനശില ദൈവമാണ് എന്ന അർത്ഥത്തിലാണ് പാറ എന്ന വാക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനും രക്ഷാകര രഹസ്യത്തിനും സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പത്രോസാണ് സഭയുടെ അടിസ്ഥാനം. ദൈവവചനം ശ്രവിച്ച് അത് പാലിക്കുന്നവർ പാറമേൽ അടിസ്ഥാനമിട്ട വിവേകികളും ദൈവപുത്രരുമാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം ഉറപ്പു നൽകുന്നു. രണ്ടാമതായിട്ട്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും പത്രോസേ എന്ന് കർത്താവ് പറയുമ്പോൾ താക്കോല് ഉത്തരവാദിത്വത്തിൻ്റെ സൂചകമാണ്. ഭവനത്തിൻ്റെ കാര്യസ്ഥനാണ് താക്കോൽ സൂക്ഷിക്കുന്നത്. അവൻ വിശ്വസ്തനാണ്, അവൻ വിവേകിയാണ്. ഏശയാ പ്രവാചകൻ സൂചിപ്പിക്കുന്ന അനീതിയുടെ നുഖങ്ങൾ അഴിച്ചുകളയലാണ് ഭൂമിയിൽ കെട്ടുക, അഴിക്കുക എന്നീ പദസന്ധികൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് അർത്ഥമാക്കുന്നത്. ബന്ധിതർക്ക് നൽകേണ്ട മോചനമാണത്. ക്രിസ്തുവിലുള്ള ആത്മീയ വിമോചനത്തിൻ്റെ ഉൾപ്പൊരുളുമാണത്. ആർജവത്തോടെ ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുന്നവർക്ക് അത് തുറന്നുകൊടുക്കുവാനും നശിപ്പിക്കുവാൻ തുനിയുന്നവരിൽ നിന്ന് അത് സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വവും ഈ അധികാരത്തിൻ്റെ ഭൂമിയിലെ കെട്ടുക, അഴിക്കുക എന്ന പ്രയോഗത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും തുറവും സ്വാതന്ത്ര്യവും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. മനുഷ്യരെ ദൈവത്തിൻ്റെ ഹിതം പഠിപ്പിക്കാനുള്ള വെളിപാടിൻ്റെ താക്കോല് കളഞ്ഞു പോകരുത്. വിശ്വാസത്തിൻ്റെ ഹൃദയാകാശം മറ്റുള്ളവരെ സ്പർശിക്കുമാറ് എൻ്റെ അന്തരംഗത്തെ ക്രിസ്തുവിൽ ബലപ്പെടുത്തിയെടുക്കണം. ജീവിതത്തെ ചലിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് വീശുന്നതുമായ ദൈവാരൂപിയുടെ കുളിർകാറ്റ് സ്വീകരിക്കാൻ ഈ ആരാധനക്രമ വത്സര ആരംഭം മുതലേ നമുക്ക് പരിശ്രമിക്കാം. നവംബർ മാസം നാം ആരംഭിച്ചത് സകല വിശുദ്ധരെയും പരേതരായ സകല ആത്മാക്കളെയും അനുസ്മരിച്ചുകൊണ്ടാണല്ലോ. ഒന്നിലും വിശ്വാസമില്ലാതിരുന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ വോൾട്ടേറിനെ മരണക്കിടക്കയിൽ ശുശ്രൂഷിച്ച നഴ്സിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. വിശ്വാസമില്ലാത്ത ഒരാളുടെ അന്ത്യനിമിഷങ്ങളിലൂടെ കടന്നു പോകുക ഭീതിതമാണ് എന്നാണ് അവർ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ മരണം ക്രൂരമായിരുന്നു, എന്നിട്ടും ചാരുതയുള്ളതായിരുന്നു. പോക്കുവെയിലിൻ്റെ പൊന്നുവീണ അവിടുത്തെ അന്ത്യനിമിഷങ്ങളിൽ സ്വർഗീയ പിതാവുമായുള്ള ഐക്യപ്പെടലാണ്, രമ്യപ്പെടലാണ് കുരിശിൽ പ്രകടമായത്. സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മരണത്തെ പ്രശാന്തമായി കാണാനാകൂ എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർക്ക് അവിടുത്തെ പോലെ തൃപ്തിയോടും ശരണത്തോടും കൂടെ മരിക്കാനും സാധിക്കും. 1000 മൊഴികൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ച ക്രിസ്തുവിത 2 വാക്കുകൊണ്ട് മരണത്തെ ധ്യാനപൂർണമാക്കുന്നു, എല്ലാം പൂർത്തിയായി എന്ന്. ഈ അന്ത്യമൊഴികളിൽ ക്രിസ്തു ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് സംതൃപ്തിയുടെയും ശരണത്തിന്റെയും പ്രകാശമുള്ള അടരുകളാണ്. ആരാധനക്രമവത്സരത്തിന്റെ ആരംഭത്തിൽ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് സാന്ദ്രമായ ജീവിതങ്ങളിലൂടെ നിത്യനും ദൈവപുത്രനുമായ ക്രിസ്തുവിനോട് നമുക്ക് വിശ്വസ്തരായി ജീവിക്കാൻ പരിശ്രമിക്കാം. എന്നും അനുദിന ജീവിതത്തിൽ അവിടുത്തെ നമുക്ക് പ്രഘോഷിക്കാം.
നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ, ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ ദിവ്യയാണു നീ, നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ.
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ആബേലച്ചന്റെ രചനയാണ്. സംഗീതം കെ ആന്റണി.
മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഞാൻ, എന്നും ഇവിടെ വാഴ്വതെത്ര മോഹനം. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. എവിടെ ഞാൻ പോകും ലോകേശ, ജീവന്റെ ഉറവിടം നീയല്ലോ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ. നിൻ ദിവ്യ രാജ്യത്തിലെത്തിടുമ്പോ കരുണയോടെന്നെയും നീ ഓർക്കണേ, നിൻ ദിവ്യ രാജ്യത്തിലെത്തിടുമ്പോ കരുണയോടെന്നെയും നീ ഓർക്കണേ. കുരുടനാണു ഞാൻ രോഗിയാണേ, കരയൂർക്കാശ്വാസമേകണേ. കുരുടനാണു ഞാൻ രോഗിയാണേ, കരയൂർക്കാശ്വാസമേകണേ. നിത്യനായ ദൈവത്തിൻ പുത്രനാണു നീ, ലോകൈക രക്ഷകനാം ക്രിസ്തുവാണു നീ, ഇസ്രയേലിൻ രാജരാജനാണു നീ, ശക്തനായ ദൈവത്തിൻ ദിവ്യയാണു നീ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മലങ്കര റീതിയിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.